2019 സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച. കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. മാതാ അമൃതാനന്ദമയ്യയുടെ 66-ാം ജന്മദിനത്തോടനുബന്ധിച്ച് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി എഴുതിയ ലേഖനം. അമൃതഗംഗയൊഴുകുമ്പോൾ അമൃതപുരി എന്നും എപ്പോഴും ആനന്ദത്തിലാണ്. അവിരാമം ഗുരുപൂർണിമയുടെ ആഘോഷത്തിലാണ്. കാരണം ഇവിടെ അമ്മയെന്ന പരിപൂർണതയുടെ സാന്നിധ്യമുണ്ട്. അതിവിടുത്തെ മണ്ണിനെയും വിണ്ണിനെയും ആത്മജ്ഞാനത്തിന്റെ ഉജ്ജ്വല ദീപ്തിയിൽ പരിപൂരിതമാക്കുന്നു. അമ്മയോടൊപ്പമുള്ള ഓരോ നിമിഷവും ഗുരുപൂർണിമയാണ്. ആ അറിവിന്റെ ഒരു ചെറുകിരണം ഉള്ളിൽ തെളിഞ്ഞതുകൊണ്ടായിരിക്കാം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് അമ്മയുടെ അഷ്ടോത്തരത്തിലെ ആദ്യനാമം തന്നെ ഓം പൂർണ ബ്രഹ്മസ്വരൂപണ്യേ നമ എന്ന് കുറിച്ചത്. ആ മഹാമഹിമയും ഗുരുതത്വത്തിന്റെ സർവവ്യാപകത്വവും ശിഷ്യൻ ഭക്ത്യാദരവുകളോടെ സ്മരിച്ചാദരിക്കുന്ന ദിവസമാണ് ഗുരുപൂർണിമ. ഗുരുവാണ് ശിഷ്യന്റെ ലോകം. അവൻ അവന്റെ മനോബുദ്ധികൾക്ക് വ്യാപരിക്കാൻ മറ്റൊരിടമില്ല. ആ ഔന്നത്യം കൈവരിച്ച ശിഷ്യന്മാർ ഒരു അപൂർവതയാണ്, ഒരു അത്ഭുതമാണ്. എന്നാൽ ആ ശ്രേഷ്ഠത കൈവരിച്ചതിനു ശേഷം മാത്രം സദ്ഗുരുവിന്റെ സവിധത്തിലെത്താമെന്ന് കരുതുന്നത് അബദ്ധവുമാണ്. ഉള്ളിലേക്ക് തിരിയണം, ആത്മാന്വേഷണം ആരംഭിക്കണം. അതെപ്പോൾ തുടങ്ങണം എന്ന് ചോദിക്കുന്നവരോട് അമ്മ പറയും, ഇപ്പോൾ ഇവിടെ ഈ നിമിഷമാണ് ഏറ്റവും പറ്റിയ സമയം. സദ്ഗുരുവിനെ കണ്ടെത്തിയാൽ പിന്നെ ഒട്ടും അമാന്തിക്കരുത്. കാരണം മനുഷ്യ ജീവിതത്തിൽ അതിലും ശ്രേഷ്ഠമായി മറ്റൊന്നും സംഭവിക്കാനില്ല. നന്മ ചെയ്യണം എന്നൊരു തോന്നലുണ്ടായാൽ അത് പ്രാവർത്തികമാക്കാൻ ഒട്ടും വൈകരുത്. മനസ്സ് അസ്ഥിരമാണ്, ചിന്തകൾക്ക് വായു വേഗമാണ്. ഈ നിമിഷം പൊന്തി വരുന്ന ചിന്താ തരംഗങ്ങളെ അമർച്ച ചെയ്ത് കളയും പിന്നിൽ വരുന്നവ. ഇരച്ചു വരുന്ന ഭാവി വർത്തമാനത്തെ ഭൂതകാലത്തിന്റെ വിസ്മൃതിയിലേക്ക് തള്ളിമാറ്റുന്ന അന്തമില്ലാത്തൊരു പരിണാമക്രമം ഉള്ളിൽ നടക്കുന്നുണ്ട്. സ്വന്തം അസ്തിത്വം തേടിയുള്ള അന്വേഷണമാണ് ആധ്യാത്മികത. അവിടെ അവനവനെ തന്നെയാണ് പഠന വിഷയമാക്കുന്നത്. സ്വയം അറിയുന്നതിലും ശ്രേഷ്ഠമായി ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. അണ്ടകടാഹത്തിന്റെ സമഗ്രസത്തയെ സ്വാംശീകരിക്കലാണത്. തപോനിഷ്ഠയിലൂടെ മനസ്സിനെ സ്ഫുടം ചെയ്തെടുക്കുമ്പോൾ ഞാൻ തന്നെയാണ് ഈശ്വരൻ, അഖിലവും ഞാൻ തന്നെ എന്ന ബോധം അനാവരണം ചെയ്യപ്പെടുന്നു. മനോവികാരങ്ങളുടെ നിരന്തര പ്രവാഹത്തിന് വിനാശം സംഭവിക്കുന്നു. ജ്ഞാനോദയം ഉണ്ടാകുന്നതോടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ പരിമിതികളെല്ലാം ഭേദിക്കപ്പെടുന്നു. അകവും പുറവും എന്ന തോന്നൽ മാഞ്ഞുപോകുന്നു. എന്നാൽ ആദ്യം ശിഷ്യനുണ്ടാകണം, എങ്കിലേ ഗുരു ഉണ്ടാകൂ എന്ന് അമ്മ ഓർമ്മിപ്പിക്കുന്നു. ഐസക് ന്യൂട്ടൻ ഭൂഗുരുത്വബലം കണ്ടെത്തുന്നതിന് മുൻപും അത് നിലനിന്നിരുന്നു. പക്ഷേ അത് കാണാനുള്ള ഉൾക്കാഴ്ചയും അറിയാനുള്ള സംവേദനക്ഷമതയും ആരിലും ഉണ്ടായിരുന്നില്ല. അതുപോലെയാണ് സദ്ഗുരുവിന്റെ ചൈതന്യധന്യമായ സാന്നിധ്യവും. അത് അഭംഗമായൊരു നൈരന്തര്യം. കാറ്റിലും കല്ലിലും കടലിലും മരത്തിലും മരുഭൂമിയിലും ഓരോ മണൽത്തരിയിലും ആ അഖണ്ഡ ചൈതന്യം സന്നിവേശിച്ചിരിക്കുന്നു. ചരാചരങ്ങളെ സംയോജിപ്പിക്കുന്ന അദൃശ്യ ശക്തിയാണത്. അതുകൊണ്ടാണ് പ്രഹ്ലാദിന്റെ നിഷ്കളങ്ക ഭക്തിയുടെ മുന്നിൽ ആ അനന്തശക്തി നരസിംഹരൂപത്തിൽ അവതാരം കൊണ്ടത്. കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായി ഭഗവാൻ കൃഷ്ണന്റെ വിശ്വരൂപം ദർശിക്കാനുള്ള മഹാഭാഗ്യം അർജുനന് സിദ്ധിച്ചു. ആ അനുഗ്രഹീത നിമിഷം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. തനിക്കൊപ്പം തന്റെ സമനായി സുഹൃത്തായി ചിരിച്ചും കളിച്ചും പലതരത്തിൽ സംഭാഷണങ്ങൾ പങ്കുവച്ചും ഇണങ്ങിയും പിണങ്ങിയും നടന്നിരുന്ന കൃഷ്ണനെ അല്പം മുൻപ് വരെ തീർത്ഥടത്തിൽ പാർത്ഥസാരഥിയായി നിന്ന വ്യക്തിയെ അല്ല അപ്പോൾ അർജുനൻ കണ്ടത്. ആ ധന്യമുഹൂർത്തത്തിൽ പ്രപഞ്ചശക്തി മനുഷ്യരൂപം കൊണ്ട് പാർത്ഥന്റെ മുമ്പിൽ ആവിർഭവിക്കുകയായിരുന്നു. ഭഗവത്ഗീതയുടെ 11-ാം അധ്യായത്തിൽ ആ മഹാത്ഭുതത്തെപ്പറ്റി വിശദമായി വർണ്ണിക്കുന്നുണ്ട്. അനേക വക്ത്ര നയനം, അനേകാത്ഭുത ദർശനം, അനന്തമായ മുഖങ്ങളും കണ്ണുകളും. പ്രകൃതിക്ക് നാവുണ്ടായി, അസംഖ്യം നാവുകൾ. ഓരോ അണുവും ഓരോ പുൽക്കൊടിയും ഒരേ സ്വരത്തിൽ അർജുനനെ അഭിസംബോധന ചെയ്തു. വിശ്വത്തിന്റെ ജുഹയിലൂടെ ധർമ്മരഹസ്യം ശ്രവിക്കാൻ കിരീടിക്ക് കഴിഞ്ഞു. ഈശ്വരൻ മനുഷ്യനോട് സംവദിക്കുന്നതാണ് വിശ്വരൂപ ദർശനം. പ്രപഞ്ചശക്തി മനുഷ്യന് നൽകുന്ന സന്ദേശമാണത്. വിശ്വഗുരു ശിഷ്യന് നൽകുന്ന ഉപദേശമാണത്. മഹാഗുരുക്കളുടെ വാക്കുകളുടെ അർത്ഥം ഗ്രഹിക്കാൻ സംസ്കൃത ഭാഷാ പരിജ്ഞാനം മാത്രം പോരാതെ വരും. വാക്കുകൾക്ക് അതീതമായി പോകണം. അവരുടെ വചനാമൃതത്തിലെ ഓരോ വാക്കും കുത്തും കോമയും അർദ്ധവിരാമവും ധ്യാന വിഷയമാണ്. എന്തെന്നാൽ അതിലോരോന്നിലും അവരുടെ ശ്വാസത്തിന്റെ പരമപവിത്രമായ സ്പന്ദനമുണ്ട്. വാതിലടച്ച് ജനാലകൾ ബന്ധിച്ച് മുറിക്കുള്ളിൽ ഇരുന്നാൽ കാറ്റിന്റെ സുഖമുള്ള ശീതളമയോ സൂര്യകിരണങ്ങളുടെ പ്രകാശദീപ്തിയോ അനുഭവവേദ്യമാകില്ല. എന്നതുപോലെ ഗുരുവിന്റെ മഹത്വം അറിയാൻ അവിടുത്തെ മാർഗനിർദ്ദേശങ്ങളും കൃപാകടാശങ്ങളും ഏറ്റുവാങ്ങാൻ ശിഷ്യൻ ഹൃദയ കവാടങ്ങൾ മലർക്ക തുറന്നിട്ട് ക്ഷമയോടെ കാത്തിരിക്കണം. അത് വെറും ബാഹ്യമായൊരു കാത്തിരിപ്പ് മാത്രമല്ല, ധ്യാനത്തിന്റെ ഒരു ഉയർന്ന മനോതലം കൂടിയാണ്. പ്രേമഭാജനത്തെ കാത്തിരിക്കുന്ന പ്രേമവാനെ പോലെ. ഭൂഗോളത്തിന്റെ ആകർഷണ ശക്തിയെ പരാമർശിക്കാനാണ് ഗുരുത്വാകർഷണം എന്ന പദം സാധാരണയായി ഉപകരണമായി ഉപയോഗിക്കുന്നത്. ഭൂമി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, പക്ഷേ എല്ലാം അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. സദ്ഗുരുവിന്റെ സാന്നിധ്യത്തിൽ അനുഭവപ്പെടുന്നതും ഒരുതരം ഗുരുത്വാകർഷണമാണ്, സർവഗതമായ ഗുരുതത്വത്തിലേക്കുള്ള ആകർഷണം. വിവരണാതീതവും അന്യാദൃശ്യവുമായൊരു വശ്യതയും ഹൃദ്യതയും മനോഹാരിതയുമാണത്. ശിഷ്യന്റെ പൂർണാനുമതിയും ഹൃദയം തുറന്ന സമീപനവും ആത്മസമർപ്പണവുമില്ലാതെ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ടാണ് സ്വന്തം മനസ്സിന്റെ അനുഗ്രഹമാണ് ഏറ്റവും പ്രധാനം എന്ന് അമ്മ ഓർമ്മിപ്പിക്കുന്നത്. ഗുരുവിന്റെ ക്ഷമയാണ് ശിഷ്യന്റെ രക്ഷ. അമ്മയുടെ വാക്കുകളാണിത്. ഗുരു ക്ഷമയുടെ മൂർത്തിയാണ്. ശിഷ്യൻ ഉള്ളു തുറക്കുന്നതിനായി ഗുരു എത്ര വേണമെങ്കിലും കാത്തിരിക്കും. എന്നാൽ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം. ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങൾക്കും ഉപരിയാണ് ഗുരു ശിഷ്യ ബന്ധം. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഘമല്ല, ഒരു സംഗമമാണ്. ജ്ഞാനി ഈശ്വരനോട് കൂടുതൽ അടുക്കുന്നു. വാസ്തവത്തിൽ ഭഗവാന് പാണ്ഡവരോട് ഇഷ്ടവും കൗരവരോട് അനിഷ്ടവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ധരിക്കുന്നത് തെറ്റാണ്. സദ്ഗുരുവും സമദർശിയുമായ ഭഗവാൻ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതീതനായിരുന്നു. ആ വിശ്വമനസ്സിൽ ദുഷ്ടനും ശിഷ്ടനും ശത്രുവിനും മിത്രത്തിനും ഒരേ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ഈ അണ്ടകടാഹത്തിന്റെ മുഴുവൻ നിലനിൽപ്പും മഹാകാശത്തിലായിരിക്കെ അവിടെ വ്യത്യാസങ്ങൾക്കൊന്നും തെല്ലുമിടമില്ല. പാണ്ഡവർ ശ്രീകൃഷ്ണനെ അഭയം പ്രാപിച്ചു. മഹാഭാരത യുദ്ധത്തിൽ പോലും നിരായുധനായ കൃഷ്ണൻ മാത്രം ഒപ്പമുണ്ടായാൽ മതിയെന്നാണ് അവർ അപേക്ഷിച്ചത്. ഭഗവാന് ശത്രുക്കളില്ലായിരുന്നു, പക്ഷേ കൗരവർ കൃഷ്ണനെ ശത്രുവായാണ് കണ്ടത്. അത് കൃഷ്ണന്റെ കുറ്റമല്ല, കൗരവരുടെ മനസ്സിന്റെയും മനോഭാവത്തിന്റെയും കുഴപ്പമാണ്. കൗരവരോട് താല്പര്യക്കുറവുണ്ടായിരുന്നെങ്കിൽ നിപുണന്മാരായ 10 ലക്ഷം ഭടന്മാരടങ്ങുന്ന തന്റെ നാരായണി സേനയെ ഭഗവാൻ കൗരവപക്ഷത്തിന് വിട്ടുകൊടുക്കുമായിരുന്നു. ലോകചരിത്രത്തിൽ എവിടെയെങ്കിലും അങ്ങനെയൊരു സംഭവം കേട്ടിട്ടുണ്ടോ? ശരീരമുള്ളിടത്തോളം എല്ലാവരും ഈ ലോകത്തിലാണ് ജീവിക്കേണ്ടത്. സദ്ഗുരുക്കന്മാരുടെ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ്. പക്ഷേ അവരുടെ ബോധതലം സമസ്ത ലോകങ്ങൾക്കും അതീതമായി സർവാതിശായിയായി വർത്തിക്കുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീകൃഷ്ണൻ ഈ ഭൂമുഖത്തെ ധന്യമാക്കിയത്. അമ്മയാകട്ടെ ഇപ്പോൾ ഈ ഭൂമിയിൽ നമ്മോടൊപ്പം ജീവിക്കുന്നു. യുഗങ്ങൾ എത്ര കഴിഞ്ഞാലും സദ്ഗുരുക്കന്മാർ സ്ഥിരപ്രതിഷ്ഠരായിരിക്കുന്ന ബോധതലത്തിന്റെയും അവർ ഉച്ചരിക്കുന്ന വാക്കുകളുടെയും ഉറവിടം ഒന്നാണ്. ഏതൊരു ബോധമണ്ഡലത്തിന്റെ പരമോച്ചാവസ്ഥയിലായിരുന്നു ഭഗവാൻ കൃഷ്ണൻ നിഷ്ഠനായിരുന്നത്. നിരതിശയമായ അതേ തലത്തിൽ തന്നെയാണ് അമ്മയും വിരാജിക്കുന്നത്. അമ്മ സദ്ഗുരുവാണ്, അവതാരമാണ്. എണ്ണമറ്റ പ്രശ്നങ്ങളുടെ നടുവിൽ കിടന്ന് നട്ടം തിരിയുന്ന സാമാന്യ ജനങ്ങളോടും ഈശ്വരപ്രാപ്തിക്കായി ജീവിതമൊഴിഞ്ഞുവെച്ച സാധകരോടുമുള്ള അതിരറ്റ കാരുണ്യം ഒന്നുകൊണ്ടു മാത്രമാണ് ആ ബോധമണ്ഡലത്തിൽ നിന്നും അമ്മ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. സീമാതീതമായ കാരുണ്യം ഒന്നു മാത്രമാണ് ആ ഇറങ്ങിവരവിന് കാരണമായി ചൂണ്ടിക്കാട്ടാനാകുക. മറ്റൊരു വിശദീകരണവുമില്ല. സച്ചിദാനന്ദം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അമൃതഗംഗയായി ഒഴുകുമ്പോൾ ചിലരതിൽ നീന്തിക്കളിക്കും, ചിലർ മുങ്ങിക്കുളിക്കും, ചിലർ കോരിക്കുടിക്കും, മറ്റു ചിലർ അതിനെ മലിനപ്പെടുത്തും. പക്ഷേ നദി അതൊന്നും കൂട്ടാക്കാറില്ല, അതിനൊഴുകാനേ അറിയൂ, ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ അമൃതവാഹിനിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. അനർഗളമായ ആ നീരൊഴുക്കൊണ്ട് ഇവിടെ അമൃതപുരിയിൽ നിന്നും ലോകമെമ്പാടും നിറഞ്ഞൊഴുകുകയാണ്. ഓം തത് സത്.